വെറുതെ പലപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നറിയാമോ? ഇന്ന് എല്ലാവർക്കും എല്ലാത്തിനും എല്ലായിടത്തും എല്ലായ്പ്പോഴും ധൃതിയാണല്ലേ. ഈ ധൃതിയെല്ലാം പിടിച്ചിട്ട് നേടുന്നതോ? കാര്യമായി ഒന്നുമില്ല. ധൃതിയാണെന്ന് പറയുന്നത് പലർക്കും ഇന്നൊരു ഗമയുടെ ലക്ഷണമാണ്. ഓ, എനിക്കെങ്ങും ഒന്നിനും സമയമില്ല, ദിവസത്തിന് 48 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോവുകയാണ് എന്ന്. എന്നിട്ട് ഈ ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അങ്ങനെ ധൃതി പിടിച്ച ഒരു ലോകം. ബസ് സ്റ്റാൻഡിൽ ഒന്ന് നിന്നേ, റെയിൽവേ സ്റ്റേഷനിലോ, എല്ലായിടത്തും സമയം പോകുന്നതിന്റെ പരാതി. ധൃതി പിടിച്ച് അങ്ങോട്ട് ഓടിച്ചെന്നാൽ എന്ത് ചെയ്യുന്നു എന്നറിയണ്ടേ? അതൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ ധൃതിക്കാർക്ക് ലോകം കുറുക്കു വഴികൾ കാണിച്ചു കൊടുക്കുന്ന ധൃതിക്കാരുടെ പോക്കറ്റിലെ പൈസ തീർക്കുന്നു. ഈ ധൃതി പിടിച്ചോടി നടക്കുന്ന ജനം ദൈവത്തെയും ധൃതി കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ തെറ്റാണോ? നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. ദൈവം പറയുന്നതൊന്നും ശ്രദ്ധിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഘർഷം ഒഴിഞ്ഞ നേരമില്ല. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്പം വേറിട്ട് ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്കാണ് ശക്തി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാത്തിരുന്ന് ശക്തി പ്രാപിക്കാതെ നഗരത്തിന് വെളിയിൽ പോകേണ്ട എന്ന് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തിരുന്നു. ധൃതി ഒരിക്കലും ദൈവസന്നിധിയിലരുത്. ശാന്തമായി ദൈവശബ്ദം ശ്രവിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നതായി കാണാം. സംശയത്താൽ ആകെ പതറി നിന്ന ഹബക്കൂക്ക് പ്രവാചകൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെയ്ത ആദ്യത്തെ പടിയാകുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത്. തന്റെ സ്വന്തം ജനത്തിനിടയിലെ അന്യായവും അതിക്രമവും കണ്ട് ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഹബക്കൂക്ക് കൂടുതൽ രൂക്ഷമായ പ്രശ്നത്തിൽ എത്തിപ്പെടുന്നു. അതാണ് നാം കാണുന്നത്. ദൈവം അരുളി ചെയ്തു യഹൂദയെ ശിക്ഷിക്കുവാൻ താൻ ബാബിലോന്യരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് അമ്പരന്ന് നിന്ന പ്രവാചകൻ ഒടുവിൽ കാവൽ ഗോപുരത്തിങ്കിലേക്ക് ചെന്ന് അവിടെ കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. അവക്ക് കാത്തിരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവന് സംശയ നിവാരണം വരുത്തുവാൻ ആഗ്രഹിച്ചു. ദൈവം ഹബക്കുക്കിനോട് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കൂ. 2:2, യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. 2-3 വാക്യങ്ങളിൽ ദൈവം ഹബക്കുക്കിനോട് സംസാരിക്കുന്നതാകുന്നു നാം കാണുന്നത്. ഒന്നാമത് ദൈവം പ്രവാചകനോട് പറഞ്ഞ് എഴുതുക. ദൈവം പറയുകയാണ്, ഹബക്കുക്കേ, ഞാൻ നിന്നെ കാണിക്കുന്നതൊക്കെ നീ ഒന്ന് എഴുതിക്കേ. അങ്ങനെ വരുമ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് എന്നെ പോലെ പല പല സംശയങ്ങളുള്ളവർക്ക്. സുഹൃത്തെ, താങ്കളെ കൂടി ഉദ്ദേശിച്ചാണ് ദൈവം പ്രവാചകനോട് പറഞ്ഞത്. 100 ആണ്ടുകൾക്ക് ശേഷം വിശ്വാസത്താൽ മുൻപോട്ട് പോകുവാനിരിക്കുന്ന നമുക്കൊക്കെ ദൈവത്തിൽ നിന്നും ഒരു ഉത്തരം ആവശ്യമാണല്ലോ. അന്നേരം ഹബക്കുക്ക് എഴുതിയ ദർശനങ്ങളെല്ലാം പ്രയോജനപ്പെടും. ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക എന്ന് നാം വായിച്ചു. ഈ ഭാഗത്ത് ഒരല്പം തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുപോലെ ആകുന്നു നമ്മുടെ പരിഭാഷ. ഓടിപ്പോകുന്നവൻ വായിക്കുക എന്നോ പെട്ടെന്ന് ഓടിച്ചു വായിക്കുക എന്നോ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇത് വായിക്കുന്നവൻ ഓടേണം എന്നിവിടുത്തെ ആശയം. എന്തിനാണ് ഓടുന്നതെന്നറിയാമോ? ഇതിൽ നിന്നും വായിച്ചറിഞ്ഞ് ദൂത് തന്നെ ആരുടെ അടുത്തേക്കാണോ അയച്ചിരിക്കുന്ന അവരോട് ചെന്ന് പറയുവാൻ ദൂതറിയിക്കുന്നവന്റെ തിടുക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പലരും ഓടിച്ചു വായിച്ച് രക്ഷപ്പെടുവാൻ ഇതൊരു ഉപാധിയാക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനം ഓടിച്ചു വായിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ദൈവവചനം നാം ഗ്രഹിക്കുമ്പോൾ അത് നാം മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണ്. ദൈവവചനം പരിശുദ്ധാത്മ പ്രേരണയാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ എഴുതിയതാണ്. ഇത് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ ദൈവവേദലിന്റെയും ഉത്തരവാദിത്വമാകുന്നു. 2:3 ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഈ വാക്യത്തിൽ കാത്തിരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കാതെ ദൈവശബ്ദം കേൾക്കുവാനോ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാനോ സാധ്യമല്ല. ഇന്നത്തെ ഓടി നടപ്പിൽ പലരും വിലപ്പെട്ട പലതും നഷ്ടപ്പെടുത്തുന്നു. ജീവസന്ദേശം ബൈബിൾ പഠന പരിപാടി ശ്രദ്ധിക്കുവാൻ ഞാൻ പലരോടും പറയുമ്പോൾ കേൾക്കാവുന്ന ഒരു ഉപാധി, എവിടെ സമയം കിട്ടാനാണ്? ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നാം എന്തിന് സമയം വേർതിരിക്കുന്നു, അതിന് മാത്രമേ നമുക്ക് സമയം ലഭിക്കൂ കേട്ടോ. പലരുടെയും ഉപാധി വളരെ വെളുപ്പിനെ ആയിപ്പോയി എന്നാണ്. ഇനിയും കുറെ കൂടി താമസിച്ച് പ്രക്ഷേപണം ചെയ്താലത്തെ ഉപാധി താമസിച്ചു പോയി എന്നാകും. സുഹൃത്തെ, ദൈവജനം പഠിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം പാഴാക്കരുതേ. അതിനൊരു ഉപാധിയും പറകിയും അരുത്. ദൈവജനം നമ്മുടെ ആത്മീയ ആഹാരമാകുന്നു. ശരീരപുഷ്ടിക്ക് മാത്രമല്ല, ആഹാരം ആസ്വദിക്കുവാൻ കൂടിയുള്ളതാണ്. അത് ആണ്ടിൽ ഒരിക്കൽ കഴിച്ചാൽ ഗതി എന്താകും? എല്ലാ ദിവസവും കഴിക്കണം, സമയത്തിന് കഴിക്കണം. അങ്ങനെയുള്ളവർ ആത്മീയമായി ആരോഗ്യവാന്മാരായിരിക്കും. നേരത്തെയൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, റേഡിയോ ഓൺ ചെയ്തു വെച്ചിട്ട് മറ്റു പണികൾ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന്. പക്ഷേ അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവശബ്ദം കേൾക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ നിന്നും പഠിപ്പിക്കുന്ന ഭാഗം തുറന്നു വെച്ച് കഴിയുമെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് ശ്രദ്ധിക്കുമെങ്കിൽ അത് എത്രമാത്രം പ്രയോജനപ്പെടുമെന്നറിയാമോ? ദൈവം പറയുന്നത് കാത്തിരിക്കുക എന്നാണ്. കാത്തിരിക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. കാത്തിരിക്കുന്ന പ്രവാചകന് ദൈവത്തിന്റെ ദർശനമുണ്ടാകുന്നു. അതാകുന്നു 20-ാം വാക്യം വരെ നാം കാണുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ വേർതിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്നാമതായി, ഇസ്രായേൽ ജനം ചെയ്തു വന്ന ദുഷ്ടതയുടെ മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധി. ഇത് 5 മുതൽ 13 വരെയും 15 മുതൽ 19 വരെയുമുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത്. 2-ാമതായി, 14-ാം വാക്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ ഭാവി ഉദ്ദേശം, അതായത് വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഇതിന്റെ അർത്ഥം, ഈ വെളിപ്പാട് കർത്താവിന്റെ മഹത്വത്തോടെയുള്ള വീണ്ടും വരവിനെ കാണിക്കുന്നതാകുന്നു എന്നാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് 2-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിന് സമമായതാണല്ലോ. അതുപോലെ തന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ും 38-ും വാക്യങ്ങളിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗത്തും ഹബക്കൂക്കിന്റെ ദർശനത്തിലെ അത് എന്നതിന് പകരം അവൻ എന്നാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വ്യത്യാസം ശ്രദ്ധിക്കണേ. കർത്താവിന്റെ വീണ്ടും വരവിനെ കാണിക്കുന്നതാകുന്നു ഈ ഭാഗങ്ങൾ എന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ദർശനം നിറവേറിയതിന് ശേഷം മാത്രമേ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകൂ. പക്ഷേ അതുവരെ നടക്കേണ്ടുന്ന കാര്യമാകുന്നു 3-ാമത്തെ ചിന്താവിഷയം. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ മഹത് വചനം യഹൂദന്മാരെയും യഹൂദേതരെയും ഉദ്ദേശിച്ച് റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലും യഹൂദന്മാരല്ലാത്തവരെ മാത്രം ഉദ്ദേശിച്ച് ഗലാത്തിലേഖനം 3-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും യഹൂദന്മാരെ കുറിച്ച് മാത്രം എബ്രായലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ മാത്രമുള്ള ഈ ജീവിതം യഹൂദന്മാരല്ലാത്തവരുടെ രക്ഷയ്ക്ക് മാത്രം അല്ല ഉതകുന്നത്. അന്ധതയിലും അവിശ്വാസത്തിലും കൂടി രാജ്യം മുഴുവൻ കടന്നുപോകുമ്പോഴും പുരോഹിതന്മാരോ ദേവാലയമോ ഇല്ലാത്തതിനാൽ ന്യായപ്രമാണത്തിലെ ആചാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലും വിശ്വാസമുള്ള യഹൂദന്മാർക്ക് ആത്മരക്ഷ പ്രാപിക്കാമെന്നാകുന്നു ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷയ്ക്ക് വിശ്വാസം ഒന്നും മാത്രമാകുന്നു ആധാരം, ഒരു പ്രവൃത്തിയും അതിനുതകില്ല. ഉറപ്പ്, കർത്താവ് അപ്രകാരത്തിലുള്ളവനാകുന്നു. ദൈവം യഹൂദ രാജ്യത്തെ മുഴുവൻ ശിക്ഷിച്ചു എന്നത് സത്യമാകുന്നു. പക്ഷേ ഓരോ യഹൂദനും വ്യക്തിപരമായി വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാൻ ദൈവം മാർഗമൊരുക്കി. അബ്രഹാമിനുണ്ടായിരുന്ന ലളിതമായ വിശ്വാസം മാത്രം മതി. ഇത് വന്നു എന്നതിനാൽ ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടിക്ക് നീക്കം വന്നു എന്ന് കരുതരുത്. ഭൂമി പൂർണ്ണമാകും, യഹോവ വീണ്ടും തന്റെ ആലയത്തിൽ വരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ഒരു ദിവസം നമ്മുടെ സകല സംശയങ്ങൾക്കും ദൈവം മറുപടി നൽകും എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം. അതൊരു വലിയ ദിവസമായിരിക്കും. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ സ്വർണത്തെരു വീഥികളെക്കാൾ എനിക്ക് താല്പര്യം ഇന്ന് മനുഷ്യവർഗം ഒന്നടങ്കം മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്ന അനേകം സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അന്ന് അതെന്റെ കർത്താവ് നമുക്ക് നൽകും എന്നതിന് സംശയം വേണ്ട. അതുവരെ നാം വിശ്വാസത്താൽ തന്നെ നടക്കണം. നാം ദൈവസന്നിധിയിൽ ധൃതി പിടിക്കുന്നവരാകരുത്. കാത്തിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദർശനത്തിന് ദൈവം ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പ്രത്യേകം ഓർക്കുക. അതിന്റെ സമയം തെറ്റുകയുമില്ല. അതിനായി കാത്തിരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം. ഈ ചിന്ത നമ്മെക്കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിലെ അതിപ്രധാനമായ ഒരു വാക്യത്തിലേക്കാണ്. ഹബക്കൂക്കിന്റെ ഈ ചെറിയ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം. വാസ്തവത്തിൽ ഈ വാക്യം പുതിയ നിയമത്തിലെ മൂന്ന് പ്രധാന ലേഖനങ്ങളിൽ മനസ്സിലാക്കുവാൻ കൊടുത്തിട്ടുള്ള കുറിവാക്യമാകുന്നുവെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. അവ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുള്ള റോമർ, ഗലാത്യർ, എബ്രായർ എന്നീ ഉപദേശ ലേഖനങ്ങളാകുന്നു. രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ അനുഗ്രഹീത വാക്യത്തിന്റെ പ്രാധാന്യതയെ കുറച്ചു കാണിക്കുവാനുള്ള ശ്രമങ്ങൾ വളരെയധികമാകുന്നു. ഈ വിലയേറിയ വാക്യത്തിന്റെ വില ഇടിച്ചു കാണിക്കുവാൻ സാധിച്ചാൽ താൻ വിജയിച്ചു എന്ന് സാത്താൻ അറിയാം. പക്ഷേ പലരും ശ്രമിച്ചിട്ടും ഇതിന്റെ വ്യാപ്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. വിശ്വാസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ വിശ്വസ്തത എന്നും ശരിയായ പെരുമാറ്റം എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പലരുമുണ്ട്. നീതിവാൻ തന്റെ വിശ്വസ്തതയാൽ ജീവിക്കും എന്നാകുന്നു ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ആളുകളുടെ പക്ഷം. എന്തായിരുന്നാൽ തന്നെ ഈ വാക്യം മനുഷ്യർക്ക് തുറന്നു വെച്ചിരിക്കുന്ന രണ്ട് മാർഗങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിലുള്ള രണ്ട് വിഭാഗം വ്യക്തികളെ കുറിച്ച് ഈ വാക്യം പ്രസ്താവിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ചീർത്തിരിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിച്ചിരിക്കുന്ന ആളുകൾ, രണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാൻ. വേറൊരു വിധത്തിൽ ഈ കൂട്ടരെ നഷ്ടപ്പെട്ടവരും രക്ഷപ്പെട്ടവരും എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദൈവത്തെ ആശ്രയിച്ചവരും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും, അല്ലെങ്കിൽ വിശുദ്ധന്മാരും അശുദ്ധന്മാരും എന്ന് താങ്കൾക്ക് അവരെ സംബോധന ചെയ്യാം. ഈ അധ്യായത്തിന്റെ ഒന്നാം വാക്യം നാം പഠിച്ചപ്പോൾ കണ്ടതാണ്, ഹബക്കൂക്ക് കാവൽ ഗോപുരത്തിങ്കിലേക്ക് പോയി ദൈവത്തിന്റെ മറുപടിക്കായി അവൻ അവിടെ കാത്തിരുന്നു എന്ന്. വ്യക്തികളോടും രാഷ്ട്രങ്ങളോടുമുള്ള ദൈവത്തിന്റെ ഇടപാടുകളെ വിശദീകരിച്ചു കൊടുക്കുന്നതാകുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ ദൂത്. ഇതാ ഇവിടെ നാലാം വാക്യത്തിൽ ദൈവം നൽകുന്ന ഒരു വലിയ പ്രമാണം നാം കാണുന്നു. വാസ്തവത്തിൽ ബൈബിളിൽ മാത്രമായി കാണുന്ന ഒരു പ്രമാണമാകുന്നു ഇത്. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. ഇത് നിഗളികളായ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നതാകുന്നു. ഇക്കൂട്ടർ ഒന്നുകിൽ തങ്ങളുടെ ആത്മരക്ഷ സ്വന്തം പരിശ്രമങ്ങളാൽ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു, അല്ലാത്ത പക്ഷം ഇന്നത്തേക്ക് മാത്രം ജീവിക്കുന്ന സിദ്ധാന്തമായ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നതിനെ ഇവർ പിന്തുടരുന്നു. ഇവർക്ക് ജീവിതത്തിന് യഥാർത്ഥ ലക്ഷ്യമില്ല. അവന്റെ മനസ്സ് നേരുള്ളതല്ല എന്ന് നാം വായിച്ചല്ലോ. അവൻ തെറ്റാകുന്നു, അവൻ തെറ്റായ പാതയിലൂടെ ആകുന്നു മുൻപോട്ട് പോകുന്നത്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയെന്ന്. ഇന്ന് അനേകരും ഈ വിഭാഗത്തിലാകുന്നു മുൻപോട്ട് പോകുന്നത്. അവർക്ക് അഹങ്കരിച്ചിരിക്കുന്ന ഒരു മനസ്സാകുന്നു ഉള്ളത്, ആകെ ഊതി വീർത്തിരിക്കുന്ന സ്ഥിതി. നിഗളം കൊണ്ട് ഈ കൂട്ടർ അങ്ങനെ അങ്ങ് പൊങ്ങി പൊങ്ങിയിരിക്കുകയാണ്. ഈ നിഗളം വളരെ മോശമായ ഒരവസ്ഥയാകുന്നു. അറിയാതെ നാശത്തിൽ ചെന്ന് ചാടുന്ന വലിയ ദുഃഖകരമായ ഒരു സ്ഥിതിയാകുന്നു ഇത്. അത് അവരുടെ അവസാനവുമാകും. ദൈവത്തെ തള്ളിയുള്ള മനുഷ്യന്റെ പോക്ക് ഏറ്റവും ദുഃഖകരമായ അന്ത്യത്തിൽ ചെന്നു ചേരും. അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവത്തെ തള്ളുന്നത്. ഇനിയും നാലാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ ഭാഗം മനുഷ്യവർഗത്തിലെ രണ്ടാമത്തെ വിഭാഗത്തെയാകുന്ന കാണിക്കുന്നത്. ആദ്യത്തെ വിഭാഗം ഏതാകുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ? നിഗളിച്ചിരിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ തള്ളിക്കളയുന്ന അഹങ്കാരികൾ. ഇവർ ജീവിതമാകുന്ന നദിയിലൂടെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്കും ദൈവത്തിന്റെ നഗരത്തിലേക്കുമാകുന്നു ഒഴുകി ചെല്ലുന്നത്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയുമെന്ന്, 1 കൊരിന്ത്യർ 13:12. അപ്പോഴോ എന്ന് പറഞ്ഞാൽ എപ്പോഴാകുന്നു? രക്ഷിക്കപ്പെട്ട നിമിഷത്തിനും ദൈവസന്നിധിയിൽ ചെന്നെത്തുന്ന നിമിഷത്തിനും ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ടവർ വിശ്വാസത്താൽ നടക്കും. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി ഒരുപക്ഷെ ഇപ്പോൾ ലഭിച്ചെന്ന് വരില്ല. പക്ഷേ നാം ദൈവസന്നിധിയിൽ ചെന്നെത്തുമ്പോൾ ദൈവം അവയ്ക്കെല്ലാം മറുപടി നൽകും, സംശയമില്ല. പുതിയ നിയമത്തിലെ അതിപ്രധാന മൂന്ന് ലേഖനങ്ങളിൽ ഈ ഭാഗം ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ട് നാം ഇത് കുറെ കൂടി വിശദമായി പഠിക്കുവാൻ പോവുകയാണ്. റോമാലേഖനത്തിലെ ആത്മരക്ഷയ്ക്കുള്ളതായി ഊന്നി പറഞ്ഞിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണമാകുന്നു 1:16-17 നാം വായിക്കുന്നു. റോമർ 1:16-17 ഈ ഭാഗത്തെ വിഷയം നീതിമാൻ എന്നതാകുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തി തുടർന്ന് ജീവിക്കുന്നതും വിശ്വാസത്താൽ തന്നെയായിരിക്കും. റോമാലേഖനത്തിലെ ഏറ്റവും വലിയ ദൂതും അതുതന്നെയാകുന്നു. ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. റോമലേഖനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു ഊന്നലാകുന്നു ഇവിടെ നാം കാണുന്നത്. ഗലാത്തിലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാകുന്നു: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. റോമലേഖനത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താലുള്ള നീതീകരണമാകുന്നു ഊന്നൽ കൊടുത്തതെങ്കിൽ ഗലാത്തിലേഖനത്തിൽ രക്ഷിക്കുന്ന വിശ്വാസം മാത്രമല്ല തുടർന്നുള്ള ജീവിതം മുഴുവൻ താങ്കൾ ജീവിക്കുന്ന വിശ്വാസവും ഊന്നിപ്പറയുന്നു. ഒരു വിശ്വാസ ജീവിതം എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. ഇനിയും ഈ ഭാഗം ഉദ്ധരിച്ചിരിക്കുന്ന എബ്രായലേഖനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. എബ്രായലേഖനം 16-ാം അധ്യായം 38-ാം വാക്യം ഇപ്രകാരമാകുന്നു: എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇവിടുത്തെ ഊന്നൽ ജീവിക്കും എന്ന പദത്തിനാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായലേഖനത്തിൽ ഇത് പറഞ്ഞതിന് ശേഷം ഉടനെ നാം വായിക്കുന്നത് വിശ്വാസത്താൽ ജീവിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളെയും കുറിച്ചാണ്. ഇവിടുത്തെ ഊന്നൽ ജീവിക്കുക എന്നതാകുന്നു. ഹബക്കൂക്ക് നിന്ന് ഭാവിയിലേക്ക് നോക്കിയപ്പോൾ അറിയാതെ ചോദിച്ചുപോയി, ദൈവമേ എന്തുകൊണ്ട്? പക്ഷെ ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നോക്കി ഹബക്കൂക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദൈവം തന്റെ സ്വന്തം ജനത്തെ അടിമത്തത്തിലേക്ക് അയച്ചു. കാരണം അങ്ങനെ ചെയ്തതിലൂടെ അവരുടെ പാപത്തെ ശിക്ഷിക്കുക എന്ന ദൈവോദ്ദേശം നിറവേറി. ഇപ്പോൾ ഇതാ നാം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം കാണുന്നു, അതായത് കാലസമ്പൂർണതയിൽ രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് സാധിച്ചു. വിശുദ്ധ പൗലോസിന്റെ പ്രസംഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായും അവൻ ചൂണ്ടിക്കാണിച്ച ഒരു സത്യം, ദൈവത്തിങ്കിൽ എത്തുവാൻ മനുഷ്യനുള്ള ഒരേ ഒരു വഴി വിശ്വാസം മാത്രമാകുന്നു. അതെ, ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ ദൂതൻ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ കാണും. അത് നാം ചെയ്യേണ്ടതാകുന്നു. അതുകൊണ്ട് നാം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നാം അവനെ, അതേ ക്രിസ്തുവിനെ, നമ്മുടെ രക്ഷകനായി അംഗീകരിക്കണം. നാം ക്രിസ്തുവിൽ നമ്മുടെ ആശ്രയം അർപ്പിച്ച് നിയമത്താലല്ല വിശ്വാസത്താൽ നടക്കണം. ഇന്ന് അനേകരും ക്രിസ്തു വിശ്വാസികളെ ചില നിയമത്തിൻ്റെയും പ്രമാണങ്ങളുടെയും ചട്ടക്കൂട്ടിലിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അരുത് 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 എന്ന് പറഞ്ഞ് ആകെ വിഷമിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പലതും ചെയ്യുന്നതെന്നും പലതും ചെയ്യാത്തതെന്നും ഇതൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാതിരിക്കുന്നവർക്കും അറിയില്ല എന്നതാണ് സത്യം. എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ അവനെ സ്നേഹിക്കൂ. അവനെ സ്നേഹിക്കുന്നതിനാൽ താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ആരംഭിച്ചാൽ ചെയ്യേണ്ടവയും ചെയ്യരുതാത്തവയും ആരും അടിച്ചേൽപ്പിക്കാതെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കും. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനാൽ അവന്റെ ആത്മാവിൽ നടക്കുവാൻ അവൻ സഹായിക്കും. ആത്മാവിൽ നടക്കുന്നതിലൂടെ ആത്മാവിൽ നിറയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഇടയാകും. അപ്പോൾ താങ്കളുടെ ഹൃദയം ആത്മാവിന്റെ ഫലത്താൽ നിറയും. അതെ, ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ താങ്കൾ പഴയതിലും നല്ല ഒരു ഭർത്താവായി ഭാര്യയ്ക്കും, ഒരു നല്ല ഭാര്യയായി ഭർത്താവിനും, നല്ല മക്കളായി മാതാപിതാക്കൾക്കും അനുഭവപ്പെടും. താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മേലുദ്യോഗസ്ഥർക്കും കീഴ് ജീവനക്കാർക്കും മാതൃകയുള്ള നല്ല വ്യക്തിയാകും. വിശ്വാസത്തിൽ നടക്കുന്നു എങ്കിൽ താങ്കൾ എവിടെയായിരുന്നാലും ഒരു നല്ല വ്യക്തിയായിരിക്കും. അന്ത്യത്തിലോ താങ്കൾ ദൈവസന്നിധിയിൽ എത്തി നിത്യത മുഴുവൻ ദൈവവുമായി ചെലവഴിക്കും. എത്ര മനോഹരമായ അവസ്ഥയില്ലേ? ഹബക്കൂക്ക് വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ കാവൽ ഗോപുരത്തിങ്കൽ പോയി ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്. എന്റെ സംശയത്തിന് മറുപടി ഉള്ളവനിൽ ഞാൻ വിശ്വസിക്കുന്നു. മറക്കരുതേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണല്ലോ നാം കണ്ടത്. പ്രിയ സുഹൃത്തെ, ഇന്ന് ദൈവം താങ്കളോട് പറയുന്നത് അവന്റെ അടുത്തേക്ക് വരുവാനാകുന്നു. അവന്റെ അടുത്തേക്ക് വരുവാനുള്ള ഒരേ ഒരു മാർഗം വിശ്വാസത്താലാകുന്നു. വിശ്വാസമുള്ള മനുഷ്യൻ വിശ്വാസത്താൽ ജീവൻ പ്രാപിക്കുന്നു, വിശ്വാസത്താൽ നടക്കുന്നു, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതും വിശ്വാസത്താൽ തന്നെ. സ്വന്ത കഴിവുകൾ കൊണ്ടല്ല, പിന്നെയോ മറ്റൊരാളുടെ ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും തൻ്റെ സ്വന്തമായവർക്ക് അവൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യവും സാവകാശവും വളരെയാകുന്നു. സുഹൃത്തെ, യഥാർത്ഥമായ ഒരു ജീവിതം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതെ, അർത്ഥവും ലക്ഷ്യവുമുള്ള ഒരു ജീവിതം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കടന്നുവരൂ, ക്രിസ്തുവിങ്കിലേക്ക് കടന്നുവരൂ. വിശ്വാസത്താൽ അവനെ താങ്കളുടെ രക്ഷകനായി അംഗീകരിക്കൂ. വിശ്വാസത്തിൽ ഉള്ള ജീവിതം എത്ര അനുഗ്രഹീതമാകുന്നു എന്നറിയാമോ? അതിനായി താങ്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കാത്തിരിക്കുന്നുവെങ്കിൽ അത് നൽകിത്തരുവാൻ ദൈവം മതിയായവനാണ്.